النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الإمام أبو جعفر الطبري رحمه الله تعالى അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്തുൽ അൻഫാലിലെ ഒരു ആയത്ത് വിശദീകരിക്കവേ താബിഈങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവം എടുത്തുകൊടുത്തിട്ടുണ്ട്. അതിപ്രകാരമാണ്, അൻ അബദത ഇബ്നു അബി ലുബാബ അന്നഹു ലഖിയ മുജാഹിദ ഫഅഖദ ബിയദി. عبدة بن أبي لبابة أدهم تابعيا وركل أدهم ابن عباس رضي الله تعالى عنه عند ششنا يا مجاهد لك عند مطي مجاهد بن حبر أقول إمام مجاهد رحمه الله تعالى أدهت عند كيب ديشو عند أدهت عند إبرانيو إذا تراءى المتحابان في الله فأخذ أحدهما بيد الآخر وضحك إليه تحاتت خطاياهما كما يتحاط ورق الشجر. أديهم برنيو الله سبحانه وتعالى إلى مارغة السنيهك نرند آلغل അവർ പരസ്പരം കണ്ടുമുട്ടുകയും അതിലൊരാൾ മറ്റൊരാളുടെ കൈപിടിക്കുകയും അവർ പരസ്പരം പുഞ്ചിരിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്താൽ അവരുടെ തിന്മകൾ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീഴുന്നതുപോലെ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് കൊടിഞ്ഞുപോയിക്കൊണ്ടിരിക്കും. എന്താണ് അവർ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റൊരാളുടെ കൈപിടിക്കുക, എന്നിട്ട് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തിന്മകൾ ഒരു വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീഴുന്നതുപോലെ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് പൊളിഞ്ഞുപോയിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ അബദത്ത് ഇബ്നു അബി ലുബാബ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ ലയസീർ, ഇതെത്ര എളുപ്പമുള്ള കാര്യമാണ്, എത്ര പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ മുജാഹിദ് ഇബ്നു ഹബ്രിൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ലാ തഖുൽ സാലിക, നീ അങ്ങനെ പറയരുത്, ഇത് പ്രയാസമില്ലാത്ത ഒരു കാര്യമായി നീ മനസ്സിലാക്കരുത്. فإن الله سبحانه وتعالى يقول لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم. سورة الأنفال لآية نيوركنم لو ألفت ما في الأرض جميعا بومي للذى اللامني تلو رتال ما ألفت بين قلوبهم നിനക്ക് അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടാക്കാൻ സാധിക്കുകയില്ല. രണ്ടാളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇണക്കമുണ്ടാകുക എന്നത് ദുനിയാവും അതിലുള്ളതിനേക്കാളും വലുതാണ്. പരസ്പരം കൈകൊടുത്തതുകൊണ്ടായില്ല, പരസ്പരം പുഞ്ചിരിച്ചതുകൊണ്ടായില്ല, പരസ്പരം സംസാരിച്ചതുകൊണ്ടോ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ആയില്ല. അതിനു മുൻപ് ആദ്യം പറഞ്ഞ കാര്യം, ഇദാ തറാ അൽ മുതഹബ്ബാനി ഫില്ലാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. ആ കാര്യം വളരെ ചെറിയ കാര്യമല്ല, പ്രയാസമില്ലാതെ നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പമുള്ള പ്രവർത്തനമല്ല, മറിച്ച് പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസമുള്ള, സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ കുന്ന നതഹദ്ദസു അന്ന അവ്വല മാ യുർഫഉ മിനന്നാസിൽ ഉൽഫ, ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു, പരസ്പരം പറയാറുണ്ടായിരുന്നു, ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുക അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരസ്പര സ്നേഹമാണ്, അതാണ് ജനങ്ങളുടെ അടുക്കൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് സലഫുകൾ വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇന്ന് ചിലർ എളുപ്പത്തിൽ പറയുന്നത് പോലെ വാട്സാപ്പുകളിൽ അയക്കുന്നത് പോലെ ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു എന്നത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. സലഫുകൾ അത് വളരെ കണ്ടുകിട്ടാൻ പ്രയാസമുള്ള കാര്യമായി കണ്ടിരുന്നു. ഒരിക്കൽ മുആദ് ഇബ്നു ജബലിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നൊരാൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു. മുആദിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ മാർഗത്തിലാണോ നീ സ്നേഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നഅം അല്ലാഹ്, അതെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മുആദിന് സംശയം തീരുന്നില്ല, റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലാണോ നീ സ്നേഹിക്കുന്നത്? നോക്കൂ, നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നത് ദിർഹമുകളെക്കാളും ദീനാറുകളെക്കാളും ദുനിയാവിലുള്ള എല്ലാതിനേക്കാളും വിലപിടിപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരാളെ ലഭിക്കുക എന്നത് നിന്റെ ദുനിയാവ് മുഴുവൻ നീ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ലാഭകരമാണ്. നീ പകരമായി നൽകുന്നത് റബ്ബിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ് എങ്കിൽ. നോക്കൂ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർക്ക് നൽകിയ വിശേഷണം അതെത്രമാത്രം വലുതാണ് എന്ന് ചിന്തിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കും. നാം പരസ്പരം ധരിക്കുന്നത്, നാം വിചാരിക്കുന്നത്, നാം നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് കരുതുന്നത് അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅ്ത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ. മൻ അഹബ്ബ ലില്ലാഹ്, ആരല്ലാഹുവിനു വേണ്ടി സ്നേഹിച്ചു, വഅബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിനു വേണ്ടി വെറുത്തു, വഅഅ്ത ലില്ലാഹ്, അള്ളാഹുവിനു വേണ്ടി നൽകി, വമനഅ ലില്ലാഹ്, അള്ളാഹുവിനു വേണ്ടി തടഞ്ഞു വച്ചു, ഫഖദ് ഇസ്തക്മല ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഈമാനിന്റെ പൂർത്തീകരണം അവനുണ്ടായിരിക്കുന്നു. നാം ഇന്ന് എത്ര എളുപ്പത്തിലാണ്, എത്ര ലളിതമായാണ്, എത്ര പ്രയാസമില്ലാത്ത കാര്യമായാണ് പരസ്പരമുള്ള സ്നേഹത്തെ കാണുന്നത്, നാം ധരിക്കുന്നത്. താടി വെച്ച ഒരാളെ കണ്ടാൽ, ചെറിയ നന്മകളുള്ള ഒരാളെ കണ്ടാൽ അയാളെ നാം സ്നേഹിക്കുന്നതും അയാളോട് നാം ചിരിച്ചു കാണിക്കുന്നതും അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ പരിപൂർണതയായി നാം ധരിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്കിടയിൽ വന്ന തെറ്റാണ്. റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ കഴിയുക എന്നത് വളരെ വിലപിടിപ്പുള്ള ഇബാദത്തുകളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഇബാദത്തുകളിൽ ഒന്നാണ്. അത് വളരെ ലളിതമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചു പ്രയാസപ്പെടണം. നോക്കൂ നിങ്ങൾ, അൽഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇപ്രകാരമാണ്. അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നത് എത്രമാത്രം വിലപിടിപ്പുള്ള കാര്യമാണ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസ, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, മാ ഹും ബി അംബിയാ വലാ ഷുഹദാ, അവർ നബിമാരല്ല, അവർ ഷുഹദാക്കളല്ല, يغبطهم الانبياء والشهداء يوم القيامه بمكانهم من الله. എന്നാൽ ഖിയാമത്ത് നാളിൽ നബിമാരും ഷുഹദാക്കളും അവരുടെ സ്ഥാനം കണ്ട് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള പദവി കണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ സാമീപ്യം കണ്ട് അവർ ആ നബിമാരും ഷുഹദാക്കളും അവരോട് ഖിബ്തത്ത് വെച്ച് പുലർത്തും. ഖിബ്ത എന്ന് പറഞ്ഞാൽ അസൂയയുടെ ഒരു ഭാഗമാണ്. ഒരു മനുഷ്യന്റെ നന്മ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാതെയുള്ള അസൂയയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഹദീസിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവർക്ക് നബിമാരെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നല്ല. നബിമാരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ. എന്നാൽ ഈ ഹദീസിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, നബിമാർ അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, അവരെ കുറിച്ച് നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രമാത്രം വലിയ പദവിയിലാണ് അവരുള്ളത്, അള്ളാഹുവിനോട് അത്രമാത്രം അടുപ്പത്തിലാണ് അവരുള്ളത്. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് അവരെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഖൗമുൻ തഹാബു ബിറൂഹില്ലാഹ്, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച ചില ആളുകളാണ്. അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം കുടുംബ ബന്ധങ്ങളില്ല. വലാ അംവാലിൻ യതആതൗനഹാ, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ, സമ്പാദ്യത്തിലെ കച്ചവടം ഇടപാടുകൾ അതവർക്കിടയിലില്ല. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂർ, അല്ലാഹു സത്യം, അവരുടെ മുഖങ്ങൾ അത് പ്രകാശം കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് പ്രകാശിക്കുന്ന അവസ്ഥയിലാണ്. വഇന്നഹും അലാ നൂർ, അവർ പ്രകാശത്തിലാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ദുനിയാവിൽ അവരുടെ അവസ്ഥ എന്താണ്? ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ ഭയന്നാൽ, ദീനിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായി ആളുകൾ പേടിച്ചാൽ, ലാ യഖാഫൂൻ, അവർ പേടിക്കുകയില്ല. വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്, ജനങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അവർ ദുഃഖിതരായി, അവർ പ്രയാസത്തിലായി, നിരാശയിലായാൽ അവർക്ക് അപ്രകാരം ഉണ്ടാകുകയില്ല. അവർ ഹുസ്നിലായിരിക്കുകയില്ല, ദുഃഖത്തിലും എപ്പോഴുമുള്ള ടെൻഷനിലുമായിരിക്കില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്നുള്ള ആയത്ത് പാരായണം ചെയ്തു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് സങ്കടമില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. എത്രമാത്രം വലിയ പദവിയാണിത്! വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് എന്ന് നാം ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നത് വളരെ വലിയ നന്മയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന വലിയ നേട്ടമാണ്. അത് നാം ചെറുതാക്കി കാണാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും അനേകം പ്രതിഫലങ്ങളുണ്ട്. ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്നൽ ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലമാണിത്. ഇന്നൽ ലദീന ആമനു, ഈമാൻ സ്വീകരിക്കുകയും, വ അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്ത ആളുകൾക്ക്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, റഹ്മാനായ റബ്ബ് അവർക്ക് ജനങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടാക്കി കൊടുക്കും, അവരെ ആളുകൾ സ്നേഹിക്കും, ഇഷ്ടപ്പെടും, അവരോട് അവർക്ക് താല്പര്യമുണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളിൽ പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബ, ഹേ ജിബ്രീൽ, ഞാനിതാ ഒരാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കണം, നീ അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. സുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ, പിന്നീട് ജിബ്രീൽ ആകാശത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ فأحبوه الله سبحانه وتعالى ولا يشتبطلكم إن وكتية الله يشتبطلكم فأحبوه هذا هو أنت نينغل أولا يشتبطنم فيحبه أهل السماء أقول آغاشة الله ورابن سنهي كان درنم ويوضع له القبول في الأرض أنه بومي إلى أن سيغاري نايمار وكو نينغل إذا كيطر ولي يسرطدين الله سبحانه وتعالى ولالك دنياو لنلقنا പ്രതിഫലങ്ങൾ ആണിതൊക്കെ. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ആഖിറത്തിൽ അവന് അതിനേക്കാൾ വലിയ പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരാൾ വന്ന് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ചോദിച്ചു. അയാളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് തിരിച്ചു ചോദിച്ചു, നീ എന്താണ് അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടില്ല, മറിച്ച് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടൊപ്പമായിരിക്കും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമാണിത്, റബ്ബിന്റെ മാർഗത്തിലുള്ള ഇഷ്ടത്തിന്റെ പ്രതിഫലമാണിത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമുക്ക് ഒരുക്കി വെക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് നീ നിന്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കുക, നിന്റെ കൂട്ടുകാരാരാണ്, നിന്റെ രാത്രികളിലും പകലുകളിലും നിന്നോടൊപ്പം ഇരിക്കുന്നതാരാണ്, നിന്നോട് സംസാരിക്കുകയും നിന്നോട് അടുപ്പം കാണിക്കുകയും ചെയ്യുന്നവരാരാണ്, നിനക്ക് അടുപ്പം തോന്നുകയും ഇഷ്ടം തോന്നുകയും ചെയ്യുന്നത് ആരോടാണ്? അൽ മർഉ മഅ മൻ അഹബ്ബ, തിന്മകളിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന, വൃത്തികേടുകൾ പറഞ്ഞു തരുന്ന, ഹറാമുകളിലേക്ക് വഴി കാണിച്ചു തരുന്ന, പുതിയ പുതിയ തിന്മകളെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരുന്നവനാണോ നിന്റെ കൂട്ടുകാരൻ? അവന്റെ സങ്കേതം ഏതായിരിക്കുമെന്ന് നിനക്കറിയാം. അതുകൊണ്ട് അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവനോടൊപ്പമായിരിക്കും. നന്മകളിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയും തിന്മകളിൽ നിന്ന് വിലക്കുകയും നിന്നെ ദീനിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളോടൊപ്പമാണോ നീ ഉള്ളത്? നീ സന്തോഷിക്കുക, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും. ഈ ഹദീസിനെ വിശദീകരിക്കവേ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒരു പാഠം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ ഇബ്നു ആദം, അല്ലയോ ആദമിന്റെ സന്തതി, لا يغرنك قول من يقول المرء من مع من احب, ഒരു മനുഷ്യനവൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്നവരുടെ വാക്ക് എന്ന ആളുകൾ പറയുന്നത് കേട്ട് നീ വഞ്ചിതനാകരുത്. എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, റസൂലിനോട് സ്നേഹമുണ്ട്, ഞാൻ പണിയൊന്നും എടുക്കുകയില്ല എന്നാണ് നിന്റെ ചിന്തയെങ്കിൽ, അദ്ദേഹം പറയുന്നു, فانك لن تلحق بالابرار الا باعمالهم, അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കിയ പുണ്യവാന്മാരോടൊപ്പം നിനക്ക് എത്തണമെങ്കിൽ നീ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക തന്നെ വേണം, നീ നന്മകൾ പ്രവർത്തിക്കുക തന്നെ വേണം. വെറുതെ സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് നീ നന്മകൾ പ്രവർത്തിക്കുക തന്നെ വേണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ യഹൂദ വന്നസാറ യുഹിബ്ബൂന അൻബിയാഅഹും വലൈസു മഅഹും, യഹൂദരും നസ്രാനികളും അവരുടെ നബിമാരെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അവർ ആ നബിമാരോടൊപ്പം നാളെ പരലോകത്തുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് കേവല സ്നേഹം കൊണ്ട് കാര്യമില്ല, പുണ്യം ചെയ്തവരോടുള്ള കേവല ഇഷ്ടം കൊണ്ട് കാര്യമില്ല, മറിച്ച് അവരുടെ പ്രവർത്തനങ്ങളോടൊപ്പം എത്താനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സഹോദര, അതാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് നിന്റെ ഹൃദയത്തെ പരിശോധിക്കണമോ? നിന്റെ ഹൃദയത്തെ നീ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിന്റെ മുന്നിലുണ്ട്. അവിടുന്ന് പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മിസ്ലുൽ ജസദ്, മുഅ്മിനീങ്ങൾ അവരുടെ പരസ്പര സ്നേഹത്തിന്റെ, പരസ്പര കാരുണ്യത്തിന്റെ, പരസ്പരമുള്ള ഇഷ്ടത്തിന്റെ, അതിന്റെ ഉപമ ഏതുപോലെയാണ്? മസലുൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى. അവരുടെ ശരീരത്തിലെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസമുണ്ടായാൽ ആ ശരീരത്തിലെ അവയവങ്ങൾ അത് പരസ്പരം ആ വേദനയിൽ പങ്കുചേരും. നിന്റെ കയ്യിന് വേദനിച്ചാൽ, നിന്റെ തലക്ക് വേദനയുണ്ടായാൽ തല മാത്രം വേദനിക്കട്ടെ എന്ന് പറഞ്ഞ് ശരീരഭാഗങ്ങൾ മറ്റു ഭാഗങ്ങൾ അതിന് തോന്നിയതുപോലെയായിരിക്കില്ല. ആ വേദനയിൽ ഒരു പങ്ക് ശരീരത്തിനുണ്ടായിരിക്കും. ശരീരത്തിൽ എവിടെയെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് ഉറക്കം വിളിച്ചും അതുപോലെ തന്നെ പനി ബാധിച്ചുമൊക്കെ ആ വേദനയിൽ ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും പങ്കുചേരും. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മുറിയായാൽ അത് പഴുത്താൽ ശരീരം ഒന്നാകെ പനിക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചത് പറ്റിയില്ലെങ്കിൽ തലവേദനിക്കുകയാണ്. വയറിന് ബാധിച്ച പ്രയാസം അത് തല ശ്രദ്ധിക്കാതിരിക്കുന്നില്ല, കൈ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നില്ല. പല്ലിന് ബാധിച്ച വേദന അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കുന്നില്ല. എല്ലാം പ്രയാസത്തിലാണ്, എല്ലാം ബുദ്ധിമുട്ടിലാണ്. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് നീ വാദിക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ നിന്റെ മനസ്സെങ്ങനെയായിരുന്നു? നിന്റെ ചിന്ത എങ്ങനെയായിരുന്നു? നിന്റെ ഹൃദയം എങ്ങനെയാണ് വേദനിച്ചത്? ചലഫുകളുടെ ചരിത്രം പറയപ്പെട്ടതിൽ കാണാം, അവരിൽ ചിലർ തങ്ങളുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ അവരുടെ കരച്ചിൽ കണ്ട് അവരോടൊപ്പം കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞതിന് ശേഷം മറ്റുള്ളവന്റെ കരച്ചിൽ അവസാനിച്ചപ്പോൾ നീ എന്തിനാണ് കരഞ്ഞത് എന്ന് തിരിച്ചു ചോദിച്ച ആളുകളുണ്ട്. തന്റെ സഹോദരൻ കരയുന്നു എന്നതാണ് അവനെ കരയിപ്പിച്ചത്, തന്റെ കൂട്ടുകാരൻ കരയുന്നു എന്നതാണ് അവനെ പ്രയാസപ്പെടുത്തിയത്. സലഫുകളിൽ ചിലർ അലിമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരിക്കൽ ഇമാം ഷാഫിഈ അദ്ദേഹത്തിന് അസുഖമാണ് എന്ന വിവരം കിട്ടി. ഇമാം ഷാഫിഈയെ സന്ദർശിക്കാൻ വേണ്ടി ഇമാം അഹമ്മദ് അദ്ദേഹം ഇമാം ഷാഫിഈയുടെ അടുക്കലേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് ഇമാം അഹമ്മദിനും അസുഖമാരംഭിച്ചു. ഇമാം ഷാഫിഈയുടെ പ്രയാസം അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനും പ്രയാസം, അദ്ദേഹത്തിനും അസുഖം ബാധിക്കുകയാണ്. പിന്നീട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസുഖം മാറിയെന്നറിഞ്ഞപ്പോൾ ഇവിടെയും അസുഖം ഭേദമായി. ഇതാണ് സഹോദര അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധം. ഈ ബന്ധത്തിന്റെ ആയിരത്തിലൊരു കണിക നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയുമോ? ഈ ബന്ധത്തിന്റെ പകുതിയിരിക്കട്ടെ, അതിന്റെ ആയിരത്തിലൊരു ഭാഗമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? നമ്മുടെ സഹോദരൻ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് കാണുകയും അതിന് സാക്ഷിയാകുകയും ചെയ്യുന്ന വേളയിൽ അവൻ വേദനിക്കുന്നതുപോലെ വേദനിക്കാൻ നമ്മളിൽ എത്ര പേർ പത്രങ്ങളിൽ വായിച്ചു പോകുന്ന വാർത്തകൾ, ആ വാർത്തകളിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കഥകളുണ്ട്. അതേ ഫേസ്ബുക്കുകളിലും വാട്സാപ്പുകളിലും നാമേറെ കുറിപ്പുകൾ എഴുതിയ വേദനയുടെ കഥകൾ. ആ വേദനകൾ എന്തെങ്കിലും നമ്മുടെ വേദനകളായി, നമ്മുടെ പ്രയാസങ്ങളായി, നമ്മുടെ ബുദ്ധിമുട്ടുകളായി നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന സമാധാനത്തിലാണ് നമ്മളിൽ പലരും. അവരുടെ കത്തിമുനകൾ എന്റെ കഴുത്തിനടുത്തെത്തിയിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് നമ്മളിൽ പലരും. ആ വാർത്തകളിൽ പലതും പേജുകൾ മറിച്ചു കളയാനുള്ള സാധാരണ വാർത്തകളായി, ഒരിക്കൽ പോലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കപ്പെടാൻ പോലും അവകാശപ്പെടാൻ അവകാശമില്ലാത്ത ചെറിയ ചെറിയ വിഷയങ്ങളായി നാം മാറ്റിവച്ചിരിക്കുന്നു. നമുക്കായിരുന്നു ആ പ്രയാസങ്ങളിൽ ചിലതെങ്കിലും ബാധിച്ചിരുന്നത് എങ്കിൽ എത്ര രാത്രികളിൽ നാം പ്രാർത്ഥിക്കുമായിരുന്നു, എത്ര നിസ്കാരങ്ങളിൽ നാം ആവശ്യപ്പെടുമായിരുന്നു റബ്ബിനോട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ എവിടെ? നമ്മുടെ സഹായതട്ടങ്ങൾ എവിടെ? പരസ്യമായ പ്രതികരണങ്ങളും പരസ്യമായ വിലാപങ്ങളും അതിനാളുകൾക്ക് പഞ്ഞമില്ല. ഇതാണ് സ്നേഹമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതല്ല സ്നേഹം. ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള സ്നേഹമെന്നാൽ ഒരു മുസ്ലിമിൽ അനുഭവിക്കുന്ന വേദനയിൽ നീ വേദനിക്കലാണ്, നീ പ്രയാസപ്പെടലാണ്. നീ അതിൽ അനുഭവിക്കുന്നത് പോലെ, നീ ആ പ്രയാസത്തിൽ അകപ്പെട്ടതുപോലെ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് വന്നിട്ടുള്ളത്? ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രയാസങ്ങളെക്കുറിച്ച് വായിച്ച് എപ്പോഴും മനസ്സ് സങ്കടത്തിലാക്കി ജീവിക്കണമെന്നല്ല. മറിച്ച് ആ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവയുണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശ്രമം. ഇനി പറയൂ സഹോദര, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന എത്ര പേർ നമുക്കിടയിൽ ഉണ്ടായിരിക്കും? റബ്ബിന്റെ മാർഗത്തിൽ മാത്രം പരസ്പരം ഇഷ്ടപ്പെടുന്ന എത്രയാളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും? അങ്ങനെയാണ് ഞാൻ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നവർ ഇനിയും എത്ര പേരുണ്ടായിരിക്കും? നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമെന്നത് ചെറിയ കാര്യമല്ല. ഭൂമി മുഴുവൻ നീ നൽകിയാലും അത് പകരമായി നിനക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ അയാൾ നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ദിർഹമുകളെയും ദിനാറുകളെയും നീ മാറ്റിവെക്കുക. അവന് പകരമായി നീ നിന്നെ തന്നെ നൽകിയാലും നീ ലാഭത്തിലാണ്, നീ വിജയത്തിലാണ്, നിനക്ക് നഷ്ടമില്ല. ആ കച്ചവടമാണ് യഥാർത്ഥത്തിലുള്ള വിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് തൗഫീഖ് നൽകുന്നവൻ. واستغفر الله لي ولكم فاستغفروه انه هو التواب الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. പലപ്പോഴും പല ആളുകളുടെയും മനസ്സിൽ പല സന്ദർഭത്തിലും വന്നിരിക്കാവുന്ന ഒരു ചിന്തയാണ്, ചില ആളുകൾ അവരെ എങ്ങനെയെല്ലാം സ്നേഹിക്കാൻ നാം ശ്രമിച്ചാലും അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ മറ്റു ചിലർ അവരിൽ എന്തെല്ലാം കണ്ടാലും ചിലപ്പോൾ അവരോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലെപ്പോഴും ബാക്കിയായി നിലകൊള്ളും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ചില ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിനുള്ള ഉത്തരമുണ്ട്. അവിടുന്ന് പറഞ്ഞു, അർവാഹു ജുനൂദുൽ മുജന്നദ, ആത്മാവുകൾ അവ ജുനൂദുൽ മുജന്നദ, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യത്തെ പോലെയാണ്. ഫമാ തആറഫ മിൻഹ തലഫ, അവരുടെ കൂട്ടത്തിൽ പരസ്പരം അറിയുന്നവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പം കാണിച്ചുകൊണ്ടിരിക്കും. ഒരു സൈന്യത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ, രണ്ട് സൈന്യങ്ങൾ പരസ്പരം യുദ്ധത്തിന് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾ തന്റെ വാളുമായി വളരെ ശൗര്യത്തോടുകൂടി യുദ്ധമുന്നണിയിൽ മുന്നേറിക്കൊണ്ടിരിക്കവേ തന്റെ സൈന്യത്തിൽപ്പെട്ട, തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്റെ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന, തന്റെ ദീനിനു വേണ്ടി പോരാടുന്ന ആളെ കണ്ടുകഴിഞ്ഞാൽ, ശൗരത്തോടുകൂടി പോരാടിയിരുന്ന, വീറോടുകൂടി കണ്ടവരെയെല്ലാം വെട്ടിമലർത്തിയിരുന്ന ആ മനുഷ്യൻ, അവന്റെ ഭാവം മാറുകയാണ്. തന്നോടൊപ്പമുള്ളയാളെ, തന്റെ സൈന്യത്തിലുള്ളയാളെ കാണുമ്പോൾ അവൻ അടുക്കുകയാണ്. ആ അടുപ്പവും വീര്യവും പരസ്പരം അവർ ആവേശം പകരുകയും യുദ്ധത്തിൽ മുന്നേറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൈമാറുകയും ഒക്കെ ചെയ്യും. എന്നാൽ തൊട്ടുടനെ അപ്പുറത്തൊരു ശത്രുവിനെ കണ്ടുകഴിഞ്ഞാൽ അവന്റെ ഭാവം വീണ്ടും മാറുകയായി. ശൗര്യത്തോടുകൂടി, അങ്ങേയറ്റത്തെ ദേഷ്യത്തോടുകൂടി അവൻ വീണ്ടും ആ മനുഷ്യനെതിരെ കുതിക്കുകയാണ്. ഇതുപോലെയാണ് ഹൃദയങ്ങൾ. അവ പരസ്പരം ഒരേ സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്നവർ, ഒരേ പ്രകൃതമുള്ളവർ, ഒരേ ഇഷ്ടാനിഷ്ടങ്ങളുള്ളവർ, അവർക്ക് പരസ്പരം അടുപ്പമുണ്ടാകും, അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടാകും, സ്നേഹവും താൽപര്യവും ഉണ്ടാകും. എന്നാൽ വ്യത്യസ്തങ്ങളായ പ്രകൃതങ്ങൾ വെച്ചു പുലർത്തുന്നവർ അവരെ എങ്ങനെയെല്ലാം അടുപ്പിക്കാൻ നീ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല. അതുകൊണ്ട് നീ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുക. ആരോടാണ് നിനക്ക് ഇഷ്ടം തോന്നുന്നത്? ആരെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് അവരെ കാണണമെന്നും സ്നേഹിക്കണമെന്നും അവരെ അടുത്തിരിക്കണമെന്നും അവരോട് കൂട്ടുകൂടണമെന്നും നിനക്ക് ആഗ്രഹം തോന്നുന്നത്? നിന്റെ ഹൃദയത്തോട് ചോദിക്കുക. വൃത്തികേടുകളിൽ രമിക്കുന്നവരോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? സിനിമാ നടന്മാരോടും സംഗീതജ്ഞരോടും വൃത്തികേടുകളിൽ മുഴുകുന്നവരോടും അവരോടൊപ്പം ഒന്നിരിക്കാൻ, അവരിൽ ഒരു ഓട്ടോഗ്രാഫ് കിട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഹറാമുകൾ അവ ധാരാളം ചെയ്യുന്നവരെ കണ്ട് ഓ അവന്റെ കൂട്ടത്തിൽ ഒന്ന് ഉൾപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവൻ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളിൽ ഒന്ന് പങ്കുചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവൻ എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അതല്ല, അള്ളാഹുവിനെ ഭയക്കുകയും സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ വിദ്യാർത്ഥികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളോടാണോ നിനക്ക് താല്പര്യം തോന്നുന്നത്? നിന്റെ ഹൃദയത്തോട് ചോദിക്കുക. നിന്റെ ആത്മാവിന്റെ ചായ്, നിന്റെ മനസ്സിന്റെ താൽപ്പര്യം അതെന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ അവരോട് ഹറാമുകളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന് താൽപ്പര്യമാണ്. സിനിമാ നടന്മാരുടെ വിവരങ്ങൾ അറിയാൻ, അവരുടെ വാർത്തകൾ അറിയാൻ അതവന് വലിയ താൽപ്പര്യമാണ്. അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ വിഷയങ്ങളോടാണ് അവന് താൽപ്പര്യമുള്ളത്, അതാണ് അവൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ കാര്യങ്ങൾ അതവന് പലപ്പോഴും അറിയില്ല. ഇസ്ലാമിന്റെ ഇമാമുമാരാരാണ് അവൻ അറിയില്ല, സഹാബികളാരാണ് അവൻ അറിയില്ല. അവന്റെ ഓർമ്മകളിലുള്ളത് ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും സിനിമാ നടന്മാരും പാട്ടുകാരും വൃത്തികേടുകൾ നയിക്കുന്നവരുമാണ്. അവരുടെ പേരുകൾ അവന് കാണാപ്പാടമാണ്, അവർ ചെയ്ത പ്രവൃത്തികൾ അവന് മനഃപ്പാടമാണ്, അവരുടെ വഴികളും ജനനവും മരണവും അവനറിയാം. എന്നാൽ സഹാബികൾ, സലഫുകൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമുമാർ, അവരെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നിശബ്ദനാണ്, അവന് ഉത്തരമില്ല. അവന്റെ ഹൃദയം എങ്ങോട്ടാണ് ചായുന്നത്? അവന്റെ താൽപ്പര്യം ആരിലേക്കാണ് പോകുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദര, ഈ കാര്യം നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ കൂട്ടുകാരനാക്കുമ്പോൾ അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കേണ്ട അഞ്ചു സ്വഭാവങ്ങളുണ്ട്. പണ്ഡിതന്മാരിൽ പലരും എടുത്തു പറഞ്ഞ കാര്യമാണത്. ഈ അഞ്ചു സ്വഭാവങ്ങളുള്ളവരെയാണ് നീ കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത്. അതിലൊന്നാമത്തെ സ്വഭാവ ഗുണം, അവന് ബുദ്ധി ഉണ്ടായിരിക്കുക എന്നതാണ്. കാര്യങ്ങൾ വേർതിരിച്ചറിയാനും പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ബുദ്ധിയുള്ള ആളുകളോടൊപ്പമായിരിക്കണം നിന്റെ കൂട്ടുകെട്ട്, അവരോടായിരിക്കണം നിന്റെ അടുപ്പം. ഇത് പ്രത്യേകം നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ജാഹിലുകളോടൊപ്പം, വിഡ്ഢികളോടൊപ്പം കൂട്ടുകൂടിയാൽ ഏറ്റവും കുറഞ്ഞത് നീ ഒരു ജാഹിലാകും, അല്ലെങ്കിൽ ഒരു ജാഹിലാണ് നീ എന്ന് ആളുകളുടെ അടുക്കൽ ധരിക്കപ്പെടും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാകുന്നവരാകട്ടെ നിന്റെ കൂട്ടുകാർ. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളായ, വിവരദോഷികളായ, തീറ്റയും കുടിയും സുഖവും അതുപോലെ ആസ്വാദനങ്ങളും മാത്രം ശീലമാക്കിയ ആളുകളാകരുത് നിന്റെ കൂട്ടുകാർ. ഒന്നാമത്തെ കാര്യം അതെ. രണ്ടാമത്തെ കാര്യം, നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. കളവ് പറയാത്ത, വിശ്വസിക്കാൻ കഴിയുന്ന, നല്ല നന്മകളുള്ള, നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കണം. സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, ഇന്ന് ആ പരീക്ഷണം നാം നടപ്പിലാക്കിയാൽ പലരും ആ പരീക്ഷണത്തിൽ പരാജയപ്പെടും. നീ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുക. ദേഷ്യത്തിന്റെ സന്ദർഭത്തിൽ അവൻ നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കും. ദേഷ്യത്തിന്റെ സന്ദർഭത്തിൽ അവൻ ദീനിന്റെ വിധിവിലക്കുകളെ തെറിപ്പിച്ചു കളയുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, അവൻ നല്ല കൂട്ടുകാരനല്ല. കാരണം ആളുകളുടെ സ്വഭാവം പുറത്തു വരിക ദേഷ്യത്തിന്റെ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് നല്ല സ്വഭാവമുള്ളവരാകട്ടെ നിന്റെ കൂട്ടുകാർ. രണ്ടാമത്തെ കാര്യം അത്. മൂന്നാമത്തെ കാര്യം, അവൻ ഹറാമുകൾ പരസ്യമായി ചെയ്യുന്നവനാകരുത്. അതിന്റെ അർത്ഥം രഹസ്യമായി ചെയ്യുന്നവനെ കൂട്ടുകാരനാക്കണമെന്നല്ല, മറിച്ച് രഹസ്യമായി ചെയ്യുന്നത് നീ ഒരിക്കലും അറിയുന്നില്ല. പരസ്യമായി തിന്മകൾ ചെയ്യുന്നവനെ നീ കൂട്ടുകാരനാക്കരുത്. അതിലുള്ള ദുഷ്ഫലങ്ങൾ എന്താണ് എന്ന് കേവലം ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. നാലാമത്തെ കാര്യം, അഹ്ലുസുന്നത്തിൽപ്പെട്ട വിദ്യാർത്ഥികളില്ലാത്ത ഒരുത്തനായിരിക്കണം നിന്റെ കൂട്ടുകാരൻ. ഇല്ലെങ്കിൽ നിന്നെ അവൻ ബിദഅത്തുകളിലേക്ക് നയിക്കും, നിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കും, അവൻ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും. അഞ്ചാമത്തെ കാര്യം, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവനാകരുത് നിന്റെ കൂട്ടുകാരൻ. എപ്പോഴും ദുനിയാവ് ദുനിയാവ്. റസൂലുള്ള പറഞ്ഞതുപോലെ ദീനാറിന്റെയും ദിർഹമിന്റെയും ഖമീലയുടെയും ഖമീസയുടെയും വസ്ത്രത്തിന്റെയും പുതപ്പിന്റെയും അടിമകൾ നശിച്ചു പോകട്ടെ. അവർക്ക് എപ്പോഴും അവരുടെ വിചാരം പണമാണ്, സമ്പാദ്യമാണ്. അത്തരം ആളുകൾ നിന്റെ കൂട്ടുകാരാകരുത്. അവസാനമായി അഹ്മദ് ഇബ്നു അത്താ റഹിമഹുല്ലാഹു തആല കൂട്ടുകാരെ സ്വീകരിക്കുന്നതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നിയമം അത് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ലൈസ കുല്ലു മൻ യസ്ലഹു ലിൽമുജാലസതി യസ്ലഹു ലിൽമുആനസ. കൂടെ ഇരിക്കാൻ യോജിക്കുന്ന എല്ലാ ആളുകളും നിന്റെ ഏകാന്തതയിൽ കൂട്ടുവിളിക്കാൻ പറ്റിയ ആളുകളല്ല. നീ പലരോടും ഒപ്പം കൂടെ ഇരിക്കുന്നുണ്ടായിരിക്കും. കൂടെ ഇരിക്കുന്ന ആളുകളെയെല്ലാം നിന്റെ ഏകാന്തതയിൽ കൂട്ടുവിളിക്കാൻ, നിന്റെ പ്രയാസങ്ങളിൽ സഹായത്തിന് വിളിക്കാൻ, അടുത്തിരുത്താൻ നസീഹത്ത് ചോദിക്കാൻ യോജിച്ച ആളുകളല്ല. അതുകൊണ്ട് ആ കാര്യം നീ ശ്രദ്ധിക്കണം. ഒപ്പം ഇരിക്കാൻ പറ്റുന്നവരുണ്ട്, അതോടൊപ്പം വിശ്വസിച്ച് കാര്യങ്ങൾ പറയാൻ ഒപ്പമിരിക്കാൻ പറ്റുന്നവരുണ്ട്, ഏകാന്തതയിൽ ഒപ്പമിരിക്കാൻ പറ്റുന്നവരുമുണ്ട്. നിന്റെ കാര്യങ്ങളിൽ നിനക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകൾ, രണ്ടും തമ്മിൽ വേർതിരിവുണ്ട്. ഒപ്പമിരിക്കാൻ സാധിക്കുന്നവരെല്ലാം, കൂടെ ഇരുത്താൻ കഴിയുന്നവരെയെല്ലാം, ഏകാന്തതയിൽ നീ വിളിക്കുന്നവരെയെല്ലാം, സഹായത്തിന് നീ തേടുന്നവരെയെല്ലാം നിന്റെ രഹസ്യങ്ങൾ പറയാൻ പറ്റിയവരല്ല. അപ്പോൾ കൂട്ടുകാർ മൂന്ന് പദവികളിൽ, ഒന്ന് കൂടെ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ, രണ്ട് നിന്റെ പ്രയാസങ്ങളിൽ സഹായത്തിന് വിളിക്കാനും ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും പറ്റിയ ആളുകൾ. മൂന്നാമത്തെ ആളുകൾ നിന്റെ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ പറ്റിയ ആളുകൾ. അത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ധാരാളമായി ഉപകാരം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നാം പലരും ധാരാളം തവണ കേട്ടിട്ടുണ്ട്. ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ ഒരു അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്. അവനോടൊപ്പം ഇരുന്നാൽ നിനക്കൊന്നല്ലെങ്കിൽ ആ മണം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് അവന്റെ അടുക്കൽ നിന്നൊരു അത്ര വാങ്ങിക്കാം. എന്നാൽ ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ, അവനോടൊപ്പം നീ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഒരു ഉലയിൽ തീ ഊതുന്ന ഒരു ആലയിലെ മനുഷ്യനെ പോലെയാണ്, ഇരുമ്പു പണിക്കാരനെ പോലെയാണ്. അയാളോടൊപ്പം നീ ഇരുന്ന് കഴിഞ്ഞാൽ ആ മണവും സഹിച്ച്, വൃത്തികെട്ട മണവും സഹിച്ച് നീ അവിടെ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് നിന്റെ വസ്ത്രം കരിച്ചു കളയുകയും ചെയ്തേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവൻ തന്റെ കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നവനാണ് ശരിയായ രൂപത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ കൂട്ടുകാരാരാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه وسلم.